ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-3332-231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവേൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ നാം,
പാപത്താൽ ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ നാം,
അതിൻ ഫലം മരണമെന്നോർക്ക് കർത്തനിൽ ആശ്രയിക്കും ജനത്തിന് നിത്യജീവൻ നൽകുമീശൻ.
പാപത്താൽ ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ നാം, പാപത്താൽ ദൈവ തേജസ് നഷ്ടരായ ജനങ്ങൾ.
കർത്തന അവനിൽ വിശ്വസിക്കും മർത്യരേ, മൃത്യുഭീതി മാറിടും മുറ്റുമാ.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ, ഞാൻ അജി ഇമാനുവൽ. അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ മലയാളം പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ പരിപാടി ഇന്ന് നിങ്ങൾ കേൾക്കുന്നതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിൻ്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ നിങ്ങളെ പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. തുടർന്നും ഈ സന്ദേശങ്ങൾ കേൾക്കാൻ ദൈവനാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുപാദത്തിലേക്ക് തിരുവചന ചിന്തകളുമായി ഞങ്ങൾ കടന്നു വരുന്നു. ഇന്നത്തെ ചിന്ത ഞങ്ങളുടെ മനസ്സിൽ അങ്ങയുടെ സ്നേഹം നിറയ്ക്കുന്നതും ആ സ്നേഹത്തിൽ നിന്ന് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതുമായ പ്രചോദനമായി അങ്ങ് തീർക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. സ്നേഹത്തെക്കുറിച്ച് ഒരുപാട് കവിതകളും നോവലുകളും എഴുതിയിട്ടുണ്ട്. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ മഹാനായ കവി ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് സ്നേഹാധിഷ്ഠിതമാണ് എന്നുള്ള ഒരു സന്ദേശം ആ കവിതയിലൂടെ അനുവാചകർ സാംശ്വീകരിച്ചിട്ടുണ്ട്. സ്നേഹം മഹത്തായ കാര്യമാണ് എന്നെല്ലാവരും പറയുന്നു. ഒരു മനുഷ്യൻ വിദ്വേഷം വെടിഞ്ഞ് സ്നേഹപൂർണമായ രീതിയിൽ ഇടപഴകാൻ തിരഞ്ഞെടുക്കുമ്പോൾ സ്നേഹം മഹത്തകരമായ ഒരു കാര്യമാണ്. നൂറ്റാണ്ടുകളായി എല്ലാ തലമുറയിലെയും ആളുകൾ സ്നേഹത്തിൻ്റെ അന്തസത്ത മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണ്, എത്രമാത്രം നമ്മൾ അത് പ്രകടിപ്പിക്കുന്നു? ദുഃഖകരമായ ഒരു സത്യം സ്നേഹം ആളുകളിൽ കുറഞ്ഞു വരുന്നു എന്നാണ്. സ്നേഹം അവനവനോട് മാത്രം എന്ന നിലയിലേക്ക് കുറഞ്ഞു വരുന്നു. സ്നേഹം എന്ന വാക്കും അതിൻ്റെ അർത്ഥവും എല്ലാ പ്രാചീന സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ യവനന്മാരായ ആളുകളെക്കാൾ സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ആളുകളുണ്ടോ എന്ന് സംശയമാണ്. സ്നേഹം എന്ന സ്വഭാവത്തെ, സ്നേഹത്തിൻ്റെ തത്വത്തെ, അർത്ഥത്തെ, ആശയത്തെ പ്രതിഫലിപ്പിക്കുന്നതിനെ വിവരിക്കാൻ അവരുടേതായ ഭാഷയിൽ തന്നെ വ്യത്യസ്തമായ ഏഴോളം വാക്കുകളും കാഴ്ചപ്പാടുകളും ഉണ്ടായിരുന്നു. ഇറോസ്, ഫിലിയ, ലൂഡസ്, സ്റ്റോർജ്, ഫിലൗറ്റിയ, പ്രാഗ്മ, അഗാപെ തുടങ്ങിയ പദങ്ങൾ. സ്നേഹത്തെ വിശദീകരിക്കാൻ യവനന്മാരായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന വാക്ശ്രേണിയിലെ ആദ്യത്തെ വാക്ക് ഇറോസ് എന്നാണ്. പ്രണയബദ്ധരായ ആളുകൾ തമ്മിൽ കൈമാറുന്ന വൈകാരികതയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണിത്. ഈ വാക്കുകളുടെ അർത്ഥവും അതിൻ്റെ പ്രായോഗികതയും ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കിയ വ്യക്തികളും ഏറ്റവും മോശമായി പ്രയോഗിച്ചവരും ഗ്രീക്കുകാരായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹം, അതിൻ്റെ പ്രകടനം എന്നിവയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരുന്ന ഒരു ഉപാധിയായിരുന്നു വിവാഹം. എന്നാൽ ഈ ബന്ധത്തിലൂടെ പ്രകടമാക്കേണ്ട സ്നേഹം ഏറ്റവും വൈകൃതമായ രീതിയിലാക്കി തീർത്തതിനാൽ ഇക്കാലങ്ങളിൽ ഇറോസ് എന്ന വാക്കുപയോഗിച്ച് ഭാര്യ ഭർത്ത് ബന്ധത്തിൻ്റെ പവിത്രതയെ കാണിക്കാൻ കഴിയില്ല എന്നതിനാൽ ഈ വാക്കുപയോഗിച്ച് പരിഭാഷപ്പെടുത്തിയ വാക്കുകൾ ബൈബിളിലെ പുതിയ നിയമ വിവർത്തനങ്ങളിൽ കാണാൻ സാധിക്കുകയില്ല. സ്നേഹത്തിനു വേണ്ടി യവനന്മാർ ഉപയോഗിച്ച മറ്റൊരു വാക്കാണ് ഫിലിയോ. ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പ്രണയ പരവശം അല്ലാത്ത സ്നേഹത്തെയാണ്. മനുഷ്യ സഹജമായ ഏറ്റവും ഉയർന്ന സ്നേഹത്തെ പ്രകടിപ്പിക്കാൻ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന യവനപദമാണ് ഫിലിയോ. ദൈവികമല്ലാത്തതല്ലെങ്കിൽ കൂടെ മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന ശ്രേഷ്ഠമായ സ്നേഹത്തെ പ്രതിഫലിപ്പിക്കാൻ പുതിയ നിയമ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്നേഹത്തിന്റെ മൂലപദം കൂടിയാണ് ഫിലിയോ. ഉദാഹരണത്തിന്, പത്രോസിനോട് യേശു നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അദ്ധ്യായം 15-ാമത്തെ വാക്യം, യേശു ശിമോൻ പത്രോസിനോട്, യോഹന്നാൻ മകനായ ശിമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് എനിക്ക് നിന്നോട് ഫിലിയോ ഉണ്ട് എന്നാണ് പത്രോസ് ഉത്തരം പറഞ്ഞത്. ദൈവികമല്ലാത്ത, മനുഷ്യനിൽ നിന്ന് ഉണ്ടാകേണ്ടതും എന്നാൽ ദുർലഭമായി ഉണ്ടാകുന്നതുമായ ഏറ്റവും മാന്യവും ഏറ്റവും ശ്രേഷ്ഠവുമായ സ്നേഹത്തിന്റെ കാഴ്ചപ്പാടാണ് ഈ വാക്കിൽ അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാക്കാണ് മനുഷ്യ ബന്ധങ്ങൾക്ക് ബൈബിളിൽ കൊടുത്തിരിക്കുന്നത്. പുതിയ നിയമഭാഗത്ത് സഹോദരി സഹോദരന്മാർ തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, സുഹൃത്തുക്കൾ അയൽക്കാർ തമ്മിലുള്ള സ്നേഹത്തെ പ്രകടമാക്കുന്ന, പ്രതിനിധീകരിക്കുന്ന വാക്കാണിത്. ബൈബിളിൽ സ്നേഹത്തെ കുറിക്കുന്ന മൂന്നാമത്തെ പദമാണ് അഗാപ്പേ എന്നത്. ദൈവതുല്യമായ സ്നേഹത്തെ, ദിവ്യമായ തത്വത്തെ, നിരുപാധികമായ സമർപ്പണത്തെ, വിവേചനരഹിതമായ ഇടപഴകലിനെയൊക്കെ അത് സൂചിപ്പിക്കുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ കാണിക്കുന്ന ദൈവിക സ്നേഹത്തെയും ഈ വാക്കുകൊണ്ടാണ് പുതിയ നിയമഭാഗത്ത് ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന്, എഫേസ്യർ 5:25 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അതായത് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ അഗാപ്പാവോ എന്നാണ്. മത്തായിയുടെ സുവിശേഷം 5:43-44, 45 വാക്യങ്ങളിൽ ദൈവ സ്നേഹത്തിന്റെ യഥാർത്ഥ കാഴ്ചപ്പാടുകളെ നമ്മുടെ മുമ്പിലേക്ക് കർത്താവ് കൊണ്ടുവരുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ ആയിരുന്ന സമയത്ത് അറിയിച്ച സ്വർഗീയ തത്വങ്ങളുടെ സാരാംശവും ലളിതവുമായിട്ടുള്ള കാര്യങ്ങളാണ് മത്തായിയുടെ സുവിശേഷം 5:25 പ്രതിപാദിക്കുന്നത്. യേശുക്രിസ്തു പോയിരുന്നിടത്തെല്ലാം വമ്പിച്ച പുരുഷാരം യേശുവിനെ പിന്തുടർന്നിരുന്നു. ഒരിക്കൽ വലിയ ഒരു പുരുഷാരത്തെ കണ്ടപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിത തത്വങ്ങൾ യേശു അവിടെ അറിയിച്ചു. ഗിരിപ്രഭാഷണം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ക്രിസ്തീയ ധാർമ്മികതയും കടമയും ഏറ്റവും ഉയർന്ന സ്നേഹത്തെ, ജീവിത ശൈലിയെ വാർത്തെടുക്കേണ്ടതിന്റെ വിവിധ തലങ്ങളെ യേശു അവിടെ പ്രസംഗിച്ചു, വിശദീകരിച്ചു. 5, 6, 7 എന്നീ അധ്യായങ്ങളിലായി 111 വാക്യങ്ങളിൽ സംഗ്രഹിച്ചിരിക്കുന്ന സ്വർഗീയ തത്വങ്ങളെ നിങ്ങൾക്കവിടെ കാണുവാൻ സാധിക്കും. അതിൽ 6-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തിൽ, അതായത് ഈ വലിയ പ്രസംഗത്തിന്റെ മധ്യഭാഗത്തായി കൊടുത്തിരിക്കുന്ന വാക്യങ്ങളാണ് ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. യേശു ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നത്, ആകയാൽ നിങ്ങൾ സൽഗുണ പൂർണരാകുവാൻ നിങ്ങളും ദൈവിക സ്നേഹ തത്വങ്ങളെ ജീവിതത്തിൽ പരിപാലിക്കണം എന്ന ആഹ്വാനത്തോടു കൂടിയാണ്. ഈ വാക്യങ്ങൾ നമുക്ക് ഒന്നൊന്നായി പരിശോധിക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എന്നാൽ നിങ്ങൾ ഇതുവരെയും കേൾക്കാത്ത മറ്റു ചില കാര്യങ്ങളാണ് സ്നേഹത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. 44-ാമത്തെ വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. യഥാർത്ഥത്തിൽ അവർക്ക് പാലിക്കുവാൻ കൊടുത്തിരുന്ന, യഹൂദന്മാർക്ക് അനുസരിക്കുവാൻ കൊടുത്തിരുന്ന കാര്യങ്ങളെ ചിട്ട പോലെ അനുസരിച്ചവരാണ് പുരോഹിതന്മാരും പരീശന്മാരും ന്യായപ്രമാണ വിദഗ്ധരും നേതൃത്വം വഹിച്ചിരുന്ന യഹൂദ സമൂഹത്തിൽ ജീവിച്ചിരുന്ന യഹൂദന്മാർ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിച്ചിരുന്നു. പക്ഷേ നിയമങ്ങൾ അറിയാമെങ്കിലും തത്വങ്ങളെ അറിഞ്ഞിട്ടും അതിനെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാൻ അവർ പരാജയപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം യേശുവിൻ്റെ ഉപദേശത്തിലൂടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവർ ദൈവ സ്നേഹത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളെ ചുരുക്കി വികൃതമാക്കി കളഞ്ഞ സമൂഹം കൂടിയായിരുന്നു. ഒന്നാമതായി, തങ്ങളെപ്പോലെ ചിന്തിക്കുകയും തങ്ങളെപ്പോലെ വസ്ത്രം ധരിക്കുകയും തങ്ങളെപ്പോലെ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്യുന്ന നിയമവശങ്ങളെ കാണുകയും അതിനെ പാലിക്കുകയും ചെയ്യുന്ന ആളുകളെ മാത്രം ഉൾപ്പെടുത്തിയ ഒരു സൗഹൃദ വലയത്തിലായിരുന്നു യഹൂദന്മാർ ജീവിച്ചിരുന്നത്. തങ്ങളുടെ നിലവാരത്തിലുള്ള ആളുകളെ മാത്രം കൂട്ടിച്ചേർത്ത് ഒരു സമൂഹമുണ്ടാക്കി അവരെ മാത്രം കൂട്ടുകാരായി കണ്ട് അവരെ മാത്രം സ്നേഹിക്കുകയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ കൽപ്പന അതിൻ്റെ ഏറ്റവും ഉന്നതമായ അളവിൽ തന്നെ ശ്രേഷ്ഠതയിൽ തന്നെ മറ്റുള്ളവരെ സ്നേഹിച്ച വ്യക്തികൾ ആയിരിക്കും യഹൂദന്മാർ. എന്നാൽ യേശു യഥാർത്ഥ കൂട്ടുകാരൻ ആരാണെന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള നിർവചനം സ്ഥാപിക്കുവാൻ മറ്റൊരിക്കൽ ഒരു ഉപമ പറഞ്ഞത് ഇവിടെ പരാമർശിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ക്രൂരന്മാരായ കൊള്ളക്കാരെ കൊണ്ട് നിറഞ്ഞ അപകടകരമായ ഒരു സ്ഥലത്തേക്ക് യെരുശലേമിൽ നിന്ന് യാത്ര തിരിച്ച ഒരാളുടെ കഥ. തന്റെ തീരുമാനം പോലെ യെരുശലേമിൽ നിന്ന് യെരിഹോ എന്ന് പറയുന്നതായിട്ടുള്ള പ്രദേശത്തേക്കുള്ള യാത്രയുടെ മധ്യത്തിൽ കൊള്ളക്കാരുടെ സംഘം അയാളെ അടിച്ച് പിടിച്ച് അർദ്ധപ്രാണനായി വഴിയരികിൽ തള്ളിയിട്ട് പോയ സമയത്ത് അതിലൂടെ കടന്നു വന്ന സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ള ആളുകളായിരുന്നു ഒരു പുരോഹിതനും ലേവിനും. പാപം ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ആളുകളായിരുന്നു അവർ. പാപങ്ങൾക്ക് വേണ്ടി കരുതലുള്ള പുരോഹിതനും തെറ്റുകളെക്കുറിച്ച് ബോധം വരുത്തുന്ന ന്യായപ്രമാണങ്ങളെക്കുറിച്ച് അറിവുള്ള ശാസ്ത്രിയും. ഇവർ രണ്ടുപേരും തുല്യമായ രീതിയിൽ ന്യായപ്രമാണ വശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. പക്ഷേ ന്യായപ്രമാണം പറഞ്ഞതുപോലെ തങ്ങളുടേതായിട്ടുള്ള ചിട്ടവട്ടങ്ങളിൽ നിൽക്കുന്നതായിട്ടുള്ള സൗഹൃദങ്ങൾ സൂക്ഷിക്കാൻ മാത്രമേ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ. തങ്ങളുടെ വഴികളിലൂടെ അല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളെ സ്നേഹിക്കുവാൻ കഴിയാതെ അവരെ ശത്രുക്കളായി കാണുവാനാണ് അവരുടെ പൊതുബോധം അവരെ അനുവദിച്ചിരുന്നുള്ളൂ. യേശുവിന്റെ കഥ തുടരുകയാണ്. എന്നാൽ അടിപ്പെട്ട് കിടക്കുന്നതായ ആ മനുഷ്യന്റെ അടുത്തേക്ക് എതിർദിശയിൽ നിന്നും ഒരു വ്യക്തി വന്നു. ആശയങ്ങൾ കൊണ്ടും സാമൂഹികമായും സാംസ്കാരികമായും യഹൂദന്മാരുടെ എതിർദിശയിൽ സഞ്ചരിച്ചിരുന്ന ശമര്യക്കാരനായ ഒരുവൻ അവിടേക്ക് വന്നു. അയാൾ ആ മനുഷ്യനെ ശുശ്രൂഷിച്ചു, പരിചരണം സാധ്യമാക്കി. ഈ കഥയുടെ അവസാനം യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അടിപ്പെട്ട് കിടന്ന വ്യക്തിയുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരായിരുന്നുവെന്ന്. സ്നേഹത്തിന്റെ തത്വങ്ങളെ പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുവാനും മനുഷ്യരായ എല്ലാവരെയും ഒരുപോലെ കാണുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ശുശ്രൂഷിക്കുവാനും പരാജയപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളായിരുന്നു ആ പുരോഹിതനും ലേവിനും. എന്നാൽ ദൈവ സ്നേഹത്തിൻ്റെതായിട്ടുള്ള തത്വങ്ങൾ ഇല്ലാതിരുന്നിട്ടുകൂടി അതിൻ്റെ പ്രായോഗികതയെ പ്രതിഫലിപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു ശമര്യക്കാരനായ ഈ മനുഷ്യൻ. യഥാർത്ഥത്തിൽ സ്നേഹത്തിൻ്റെതായിട്ടുള്ള വിസ്തൃതി തങ്ങളുടേതായിട്ടുള്ള ചുറ്റുപാടിനപ്പുറത്തേക്ക് വ്യാപിപ്പിച്ച് സ്നേഹതത്വങ്ങളുടെ വ്യാപ്തി കൂട്ടുവാൻ ശ്രമിക്കുന്നതിന് പകരം പരീശന്മാർ, പുരോഹിതന്മാർ എന്നിവരടങ്ങിയ യഹൂദന്മാർ ആ സ്നേഹത്തിന്റെ പരിധി വളരെ കുറച്ച് തങ്ങളുടേതായിട്ടുള്ള ആളുകളെ കൊണ്ട് ഒരു സാമൂഹിക വലയമുണ്ടാക്കി അവിടെ മാത്രം ഒരു നല്ല അയൽക്കാരനായി തുടരുകയായിരുന്നു. രണ്ടാമതായി, പരീശന്മാർ ചെയ്ത സ്നേഹത്തിന്റെ വൈകൃത രൂപം എന്താണെന്ന് വെച്ചാൽ, ദൈവസ്നേഹത്തെ തങ്ങളുടെ ഉള്ളിൽ തന്നെ നിർത്തിക്കൊള്ളണം എന്നുള്ളത് മറ്റുള്ളവരെ പറഞ്ഞു പഠിപ്പിച്ചിരുന്നു. നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കുകയും ശത്രുക്കളെ വെറുക്കുകയും ചെയ്യണമെന്നുള്ള പൊതുധാരണ ഉണ്ടാക്കിയത് ഇത്തരം മത നേതാക്കന്മാരാണ്. കർത്താവ് ചോദിച്ചു, കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്ക എന്നും നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അതായത്, ഇത്തരം ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളതായിട്ടുള്ള കാര്യമാണ്. അത് യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് ദൈവത്തിനില്ലായിരുന്നു. അത് തിരുത്തുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ശ്രമിച്ചതാണ്. ഇവിടെയാണ് യേശുക്രിസ്തു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്. സ്നേഹത്തെക്കുറിച്ചും അതിൻ്റെ തത്വങ്ങളെക്കുറിച്ചുമുള്ള കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് യേശുവിൻ്റെ നിലപാട് എപ്പോഴും ഒരേപോലെയായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുക മാത്രമല്ല, അതേസമയം മറ്റുള്ളവരോട് അത് കാണിക്കണം എന്നുകൂടെ യേശു ആളുകളോട് എപ്പോഴും പറയുമായിരുന്നു. ഒരിക്കൽ ഒരു ന്യായപ്രമാണത്തിൻ്റെ ഉപദേഷ്ടാവ് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിച്ചു, മത്തായിയുടെ സുവിശേഷം 22:36 മുതൽ 40 വരെയുള്ള വാക്യത്തിൽ ഒരു ശാസ്ത്രി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു ചോദ്യം ചോദിച്ചു, ന്യായപ്രമാണത്തിൽ ഏറ്റവും വലിയതായ കൽപ്പന ഏതാണ്? ഏതൊരു മതപണ്ഡിതനും എളുപ്പത്തിൽ പറയുവാൻ കഴിയുന്ന ഒരു ഉത്തരമാണ് അതിനുള്ളത്. ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് വലുത് എന്ന് ചോദിച്ചതിന് യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം, ഇതാകുന്നു വലിയതും ഒന്നാമത്തതുമായ കൽപ്പന. രണ്ടാമത്തത് അതിനോട് സമം, കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം. യേശു തന്റെ ശുശ്രൂഷ സമയത്ത് 5-ാം അധ്യായത്തിൽ പ്രസംഗിച്ചതു തന്നെയാണ് 17 അധ്യായങ്ങൾക്കപ്പുറം 22-ാം അധ്യായത്തിലും യേശു പറയുന്നത്. സമയാസമയങ്ങളിൽ തരാതരം പോലെ നിലപാടുകളെ മാറ്റുന്ന സമൂഹത്തിലെ നേതാക്കന്മാരിൽ നിന്നും എത്ര വ്യത്യസ്തനായിരുന്നു യേശു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഉത്തരം കൊടുത്തതുകൊണ്ട് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കുവാൻ സാധിച്ചില്ല എങ്കിലും കർത്താവ് പഠിപ്പിച്ചതായിട്ടുള്ള സ്നേഹത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയോജനം കൊണ്ടുവരുന്നതായിരിക്കും. നിന്നെ പോലെ സ്നേഹിക്കുക എന്നും, രണ്ടാമതായി കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും, മൂന്നാമതായി ശത്രുക്കളെ സ്നേഹിക്കുക എന്നുമാണ് യേശു ഈ വാക്യങ്ങളിൽ ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങളെപ്പോലെ തന്നെ എന്ന് യേശു പറഞ്ഞപ്പോൾ തന്നെ രണ്ടു അർത്ഥത്തിൽ നമുക്കത് ചിന്തിക്കാം. ഒന്ന്, നിങ്ങൾ എന്ന വ്യക്തി എന്ന നിലയിലും നിങ്ങൾ ഉൾപ്പെടുന്ന സമൂഹം എന്ന നിലയിലും നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് പുറത്തുള്ള നിങ്ങളുടെ കൂട്ടുകാരനെ സ്നേഹിക്കണം. അതിൻ്റെ കടമയെ നമ്മൾ പൂർത്തീകരിക്കണം. നീ നിന്നെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ സ്നേഹിക്കണം. അതായത് ഓരോ വ്യക്തിയും അവനവനെ എങ്ങനെ സ്നേഹിക്കുന്നുവോ അതുപോലെ. കാരണം ഒരു വ്യക്തിക്ക് അവനവനെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരെയും കൂടുതൽ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല. അതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനാണ് യേശു പറഞ്ഞത്. തുടർന്ന് പറഞ്ഞാൽ, നിങ്ങൾ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടി ദൈവത്തിന്റെ സ്നേഹം ആ ഇടുങ്ങിയ നിലത്തിൽ ഞെരുക്കിക്കളയരുത് എന്ന് യേശു അവരെ അറിയിക്കുകയായിരുന്നു. യേശു തുടരുകയാണ്, നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങളുടെ കൂട്ടുകാരനെ മാത്രമല്ല നിങ്ങളുടെ ശത്രുക്കളെ കൂടെ സ്നേഹിക്കണം. ചേടാ, എന്നെ മാത്രം സ്നേഹിക്കുന്ന തലത്തിൽ നിന്ന് ഞാൻ എൻ്റെ ചുറ്റുപാടുമുള്ള സമാന വ്യക്തികളെ സ്നേഹിക്കുവാൻ തുടങ്ങിയിരുന്നു. കർത്താവെ, അങ്ങാണ് പറഞ്ഞത് സമാനരായിട്ടുള്ള ആളുകളെ മാത്രമല്ല എൻ്റെ നിലവാരത്തിൽ ഒപ്പം നിൽക്കാത്ത അല്ലെങ്കിൽ താഴ്ന്നു നിൽക്കുന്ന ആളുകളെ പോലും കരുതണം, സ്നേഹിക്കണമെന്ന്. ഞാൻ അതും ചെയ്തു. ഇപ്പോൾ അങ്ങ് പറയുകയാണ്, ഞങ്ങളുടെ ശത്രുക്കളെ കൂടെ അങ്ങ് സ്നേഹിക്കണമെന്ന്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യ ജീവനെ ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് കർത്താവ് അവരോട് പറഞ്ഞത്. മൂന്നാമതായി, പരീശന്മാർ ദൈവീക കൽപ്പനയെ വികൃതമാക്കിയത് നിന്റെ അയൽക്കാരനെ, നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം എന്ന് കൽപ്പിച്ചപ്പോൾ അതിന്റെ മറുവശത്ത് ശത്രുക്കളെ വെറുക്കണമെന്നാണ് ദൈവം ഉദ്ദേശിച്ചത് എന്ന് മത നേതാക്കന്മാർ തെറ്റിദ്ധരിപ്പിച്ചു, പ്രചരിപ്പിച്ചു. തെറ്റ് ചെയ്യുന്ന വ്യക്തികളെ ദൈവം ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. തെറ്റ് ചെയ്യുന്നത് അങ്ങേയറ്റം വെറുക്കുകയും ചെയ്യുന്നു. അവരുടെ ജീവിതശൈലിയെ ദൈവം അങ്ങേയറ്റം വെറുക്കുന്നു. ദൈവസ്നേഹത്തിന്റെ ഒരു പ്രത്യേകതയാണത്. എന്നാൽ ജീവിതശൈലി തിരുത്തി ദൈവീക വഴികൾ തിരഞ്ഞെടുത്ത് ദൈവീ സ്നേഹം ധരിക്കുന്ന വ്യക്തികളെയും സമൂഹത്തെയും ന്യായവിധിയിൽ നിന്ന് ഒഴിവാക്കിയ ചരിത്രവും ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണം, നിനവെ എന്ന പട്ടണത്തെ അവരുടെ ദുഷ്ടത നിമിത്തം ദൈവം ന്യായം വിധിക്കുവാൻ തീരുമാനിച്ചു. അതിനു മുമ്പായി അവിടേക്ക് യോന എന്ന പ്രവാചകനെ അയച്ചു. യോനയുടെ മുന്നറിയിപ്പിന്റെ സന്ദേശം കേട്ട് അവർ മനം തിരിഞ്ഞു. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചതുകൊണ്ട് അവർക്ക് വരേണ്ടിയിരുന്ന ശിക്ഷയിൽ നിന്നും ന്യായവിധിയിൽ നിന്നും അവർ ഒഴിവാക്കപ്പെട്ടു. യഹൂദന്മാരല്ലാത്ത അവരെ രക്ഷിക്കുവാൻ ദൈവം തന്നെ മുൻകൈ എടുത്തു. രക്ഷയുടെ സന്ദേശവുമായി യോന പ്രവാചകനെ അയക്കുകയും ചെയ്തു. അവർ നശിച്ചു പോകണമെന്നായിരുന്നു യോനയുടെ ആഗ്രഹം. പക്ഷേ ദൈവത്തിന്റെ ആഗ്രഹം മറിച്ചായിരുന്നു. ദൈവത്തിന് അവർ മനം തിരിഞ്ഞ് രക്ഷപ്പെടുന്നതിലായിരുന്നു താല്പര്യം. നിനവയിൽ എത്തിച്ചേർന്ന യോനയ്ക്ക് തണലിനായി ദൈവം കൊടുത്തതായ ചെടി നശിച്ചു പോയതിൽ യോനയ്ക്ക് വിഷമമുണ്ടായിരുന്നെങ്കിലും നിനവേക്കാർ നശിക്കുന്നതിൽ യോനയ്ക്ക് സങ്കടമുണ്ടായിരുന്നില്ല. ഈ മനോഭാവത്തോടുകൂടി ജീവിച്ച യോനയോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, എന്നാൽ വലങ്കയും ഇടങ്കയും തമ്മിൽ തിരിച്ചറിഞ്ഞുകൂടാത്ത 110,000 ചില്ലുവാനും മനുഷ്യരും അനേകം മൃഗങ്ങളുമുള്ള മഹാനഗരമായ നിനവയോട് എനിക്ക് അയ്യോഭാവം തോന്നരുതോ എന്ന് ചോദിച്ചു. യോനയുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം. അമേരിക്കയിലെ ആഭ്യന്തര യുദ്ധകാലത്ത് വടക്ക് ഭാഗവും തെക്ക് ഭാഗവും തമ്മിൽ ഉള്ള വിദ്വേഷം വളരെ രൂക്ഷമായിരുന്നു. ഒരു സന്ദർഭത്തിൽ പ്രസിഡന്റ് ആയിട്ടുള്ള എബ്രഹാം ലിങ്കൻ തെക്ക് ഭാഗത്തുള്ള കലാപകാരികളോട് ദയയോടെ പെരുമാറുന്നതിനെ കുറിച്ച് അനുഭാവപൂർവം സംസാരിക്കുന്നതിനെ കുറിച്ച് വിമർശകർ നിശിതമായി വിമർശിച്ചു. കലാപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നവരെ നശിപ്പിക്കണമെന്നും വിമർശകർ ലിങ്കണെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ലിങ്കൺ ബുദ്ധിപൂർവം പറഞ്ഞത്, ഞാൻ എന്റെ ശത്രുക്കളെ എന്റെ സുഹൃത്തുക്കളാക്കുമ്പോൾ ഞാൻ അവരെ നശിപ്പിക്കും എന്നായിരുന്നു. പ്രിയ ശ്രോതാക്കളെ, യേശു പറഞ്ഞ ഒരു കാര്യം കൂടി ശ്രദ്ധയിൽ കൊണ്ടുവന്ന ശേഷം ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 24:12 അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും. യേശുവിന്റെ ശുശ്രൂഷയുടെ തുടക്കം സ്നേഹം ജ്വലിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഈ ലോകത്തിന്റെ അവസാന കാലത്തിൽ സ്നേഹം തണുത്തുപോകുമെന്നുള്ള മുന്നറിയിപ്പോടുകൂടിയാണ് യേശു തന്റെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത്. സ്നേഹം തണുത്തുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ലോകം മുഴുവനും വിരത്തുമ്പിൽ എത്തുമ്പോഴും അവനവനിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്ന ഈ ലോകത്തിന്റെ ജീവിതശൈലി നമ്മൾ ഒരിക്കലും പിന്തുടരരുത്. നാം ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരും ആയിത്തീരണമെന്ന് ബൈബിൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ആയിത്തീരുവാൻ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുകയും ആ സ്നേഹം നമ്മൾ പരിപാലിക്കുകയും ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെയായാൽ 48 പറയുന്നത് പോലെ, ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്നുള്ള വാക്യം, ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയുടെ ശത്രുക്കളായിരുന്ന കാലത്ത് പോലും അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് പ്രകടിപ്പിച്ചത് കൊണ്ട് നന്ദി പറയുന്നു. ഞങ്ങളുടെ പാപങ്ങൾക്കായി ക്രൂശിൽ അങ്ങ് അങ്ങയുടെ പുത്രനെ ബലിയർപ്പിക്കുവാൻ സന്നദ്ധനായി. ആ സ്നേഹത്തിന് നന്ദി പറയുന്നു. ആ സ്നേഹത്തിന്റെ അർത്ഥം മനസ്സിലാക്കി ഞങ്ങൾ ജീവിക്കുവാനും ഞങ്ങളുടെ ചുറ്റുപാടുമുള്ളവരെ സ്നേഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തെ പകരുവാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ ദിവ്യ സഹായം ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. പിതാവേ, അങ്ങയെ സ്നേഹിക്കുവാനും അങ്ങയെ പോലെ ആയിത്തീരുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-1 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.